I believe the Lord has spoken to many of us already.
ദൈവം നമ്മോട് ഇതിനോടകം സംസാരിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നാം കേട്ടത് ഞാൻ തുടർന്ന് ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ താല്പര്യപ്പെടുന്നു.
One of the things that I discovered in my Christian life was this.
എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടെത്തിയ ചില സത്യങ്ങൾ ഇപ്രകാരമാണ്.
That many a time I would take a decision to commit myself to the Lord.
ഞാൻ ദൈവസന്നിധിയിൽ തീരുമാനങ്ങൾ പ്രതിഷ്ഠ ചെയ്യുമ്പോൾ,
But I didn't seem to be able to hold on to that.
ആ തീരുമാനത്തിൽ പ്രതിഷ്ഠയിൽ തുടരുവാൻ കഴിയാത്ത സ്ഥിതിവിശേഷം പലപ്പോഴും എന്റെ ജീവിതത്തിൽ
ഉണ്ടാകാറുണ്ട്.
ഞാൻ വീണ്ടും ജനിച്ച ശേഷം വളരെ വർഷങ്ങൾക്ക് ശേഷം
പലപ്പോഴും
തീരുമാനമെടുക്കുമ്പോൾ ഞാൻ പർവ്വതത്തിന്റെ മുകളിൽ എന്ന പോലെയാണ് തീരുമാനമെടുക്കുന്ന നല്ല
സന്ദർഭം.
എന്നാൽ ചില ആഴ്ചകൾക്ക് മാസങ്ങൾക്ക് ശേഷം പഴയതുപോലെ തന്നെ തുടരുന്ന ഒരു സ്ഥിതി വിശേഷം, തീരുമാനത്തിൽ തുടരാൻ കഴിയാത്ത വീണ്ടും അടുത്ത ഉണർവിയോഗം വരുമ്പോൾ ഞാൻ ആത്മീയമായി പർവ്വത മുകളിൽ നിൽക്കുന്ന സ്ഥിതിയാണ്. വീണ്ടും നിപതിക്കുന്ന സ്ഥിതി
വിശേഷം.
എന്റെ ആത്മീയ ജീവിതത്തിന്റെ ആരംഭ ദിശകളിൽ ഇപ്രകാരമുള്ള വീഴ്ച താഴ്ചകൾ ഉയർച്ച താഴ്ചകൾ നിരന്തരമായിരുന്നു.
And I felt this is not the way God wants me to live.
അപ്പോൾ എനിക്ക് ബോധ്യമായി ഇതല്ലല്ലോ ദൈവം എന്നെ കുറിച്ച് പ്രതീക്ഷിക്കുന്നത്.
Am I supposed to live just from one revival meeting to another revival meeting?
എന്റെ ഓരോ ഉണർവിയോഗങ്ങളിൽ മാത്രം ഉണർവുണ്ടാകുന്ന നിലനിൽക്കുവാൻ അതിൽ കഴിയാത്ത ഒരു സ്ഥിതിയാണോ ദൈവം എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്?
One degree of glory to another.
അതോ മറിച്ച് തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്ന, നിരന്തരമായി വളരുന്ന, കൃപയിൽ നിലനിൽക്കുന്ന സ്ഥിതി ദൈവം എന്നെ പ്രതീക്ഷിക്കുന്നില്ലേ?
I used to get quite discouraged because of this.
എന്റെ ജീവിതത്തിന്റെ ഈ ശൂന്യാവസ്ഥ നിമിത്തം ഞാൻ പലപ്പോഴും നിരാശനായി തീർന്നിട്ടുണ്ട്.
I didn't know what the answer was.
അതിന് ഉത്തരം എങ്ങനെ കണ്ടെത്തണമെന്ന് ഞാൻ ധാരപ്പെട്ടിട്ടുണ്ട്.
I knew there must be something like that.
എനിക്ക് മനസ്സിലായി, തീർച്ചയായിട്ടും എനിക്ക് വ്യതിയാനം ആവശ്യമാണ്. സദൃശവാക്യം 4:18 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു.
The path of the righteous is like the shining light of dawn that gets brighter and brighter and brighter until the full day. Proverbs 4:18.
നീതിമാന്മാരുടെ വെളിച്ചം പോലെ അത് നട്ടുച്ചവനെ അധികമധികം ശോഭിച്ചു വരുന്നു. ദൈവത്തിന്റെ നമ്മെ കുറിച്ചുള്ള ഉദ്ദേശം
ഇപ്രകാരം,
നാം വീണ്ടും ജനിക്കുമ്പോൾ നമ്മിലെ അന്ധകാരം മാറിയിട്ട് സൂര്യ ഉദയം പോലെയുള്ള ഒരു സ്ഥിതി
വിശേഷം. The sun goes up higher and higher and higher in the sky till it reaches the noonday position.
Udicha suryan manikurukal pinnidumbol shobha vardhichu vardhichu nattuchu nerathe sthayi namakariyamallo.
That is the full noonday position where we become totally like Jesus Christ.
Naam kartavine pole poorna thodil aagunna sthiti visheshamana nattuchu nerathe suryante sthiti.
That's going to happen when Christ returns.
Kartava yeshu kristuvinte madangi varavirana sambhavikkum.
Starting point is when we are born again.
നാം വീണ്ടും ജനിച്ച സമയമാണ് നമ്മുടെ ഉദയം.
From that point to the return of Christ.
അവിടെ മുതൽ കർത്താവിന്റെ മടങ്ങിവരവ് സംഭവിക്കുന്നതുവരെ.
The path that God has ordained for the righteous.
ഒരു നീതിമാനു വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതായ ജീവിതശൈലി പാത.
According to the word of God.
വേദപുസ്തകം പ്രകാരം.
Is brighter, 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 brighter.
ദിവസങ്ങൾ കഴിയുന്തോറും ശോഭാനമയമായി തീരുന്ന അനുഭവമാണ് പുരോഗമനത്തിന്റെ പാത.
I said, Lord, why is it not like that in my life?
ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എന്തുകൊണ്ട് എനിക്ക് അത് സംഭവിക്കുന്നില്ല?
The sun never backslides.
സൂര്യൻ ഒരിക്കലും പിന്മാറുന്നില്ലല്ലോ.
It's continuously going up.
സൂര്യന്റെ ആ ശോഭ നട്ടുച്ചയാകുമ്പോഴത്തേക്കും വർദ്ധിച്ചല്ല വരുന്നുള്ളൂ.
When you read something in the word of God,
ദൈവവചനത്തിൽ നിന്ന് നാം ചില കാര്യങ്ങൾ ഗ്രഹിക്കുന്നു.
You see that is the standard God has placed for his children.
ദൈവമക്കൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന മാനദണ്ഡം അതാണെന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും.
യു കാൻ ഡു വൺ ഓഫ് ടു തിങ്സ്.
രണ്ടിലൊരു കാര്യം നമുക്ക് ചെയ്യുവാൻ പറ്റും.
യു ഫൈൻഡ് ദിസ് ഈസ് ഗോഡ് സ്റ്റാൻഡേർഡ് അപ്പ് ഹിയർ.
ദൈവത്തിന്റെ മാനദണ്ഡം നമുക്ക് പാലിക്കാൻ കഴിയാതെ
വന്നാൽ മൈ ലൈഫ് ഈസ് ഓവർ ഹിയർ വിത്ത് ദി ലോർഡ്.
അതിൽ നിന്ന് താഴെയുള്ള ഒരു സ്ഥിതിയാണ് എനിക്കെങ്കിൽ
ഐ കാൻ ഈദർ സേ വെൽ ദാറ്റ് വേഴ്സ് ഡസന്റ് റിയലി മീൻ ദാറ്റ്.
വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ആ വാക്യത്തിന്റെ അർത്ഥം അങ്ങനെ ആകണമെന്നില്ല.
And we go to the root meaning of the Hebrew and the Greek and all that and bring it right down to our level.
നമ്മുടെ സൗകര്യപ്രകാരം അത് ആക്കുവാൻ വേണ്ടി മൂലഭാഷ തിരഞ്ഞ് അതിലെ അർത്ഥം കണ്ടെത്തി നമുക്ക് അനുയോജ്യമാക്കാൻ ഒരു ശ്രമം നമ്മുടെ
ഭാഗത്തുണ്ടായിരുന്നു.
അങ്ങനെ ഒരു സമയത്ത് നമ്മൾ അവിശ്വസ്തരാണ്.
The Bible says that if we do not love the truth, God will deceive us.
നമുക്ക് സത്യത്തെ സ്നേഹിക്കുവാനുള്ള ഒരു വെമ്പൽ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം.
If we don't love the truth,
satyam nam snehikkunnillengil,
the Bible says in 2 Thessalonians 2,
Thessalonians 2 nam ingane kaanunnu
verse 10 and 11,
mattum 11 vaakyangalile,
that those who do not love the truth so as to be saved, God will deceive them and allow them to believe a lie.
അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായിയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവവർക്ക് ഭോഷ്ക വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി
അയക്കുന്നു.
അസത്യമായത് വിശ്വസിക്കത്തക്കവണ്ണം ദൈവം നമ്മെ കൈവിടും എന്ന് വിശ്വസിക്കാൻ പറ്റുമോ?
Will send a deceiving influence upon his children.
തന്റെ ജനത്തോടുള്ള ബന്ധത്തിൽ പോലും അസത്യം വിശ്വസിച്ചു പോകത്തക്കവണ്ണം ദൈവം കൈവിടുന്ന ഒരു സ്ഥിതി. പുതിയ നിയമത്തിൽ ഏറ്റവും ഭീതയമായിട്ടുള്ള ഒരു വാക്യമായിട്ട് ഞാൻ
കാണുന്നു.
പിശാച് നമ്മെ വഞ്ചിക്കുവാനും നമ്മെ തെറ്റിക്കുവാനും നമ്മുടെ പുറകെ കൂടിയിരിക്കുന്നു.
The Bible says our heart is deceitful above all things.
മനുഷ്യന്റെ ഹൃദയം സകലത്തിനേക്കാളും വഞ്ചനയുള്ളതെന്ന് അതിൽ പറയുന്നു.
It says the lusts in our flesh are deceiving.
നമ്മുടെ അതേ ജഡമോഹങ്ങൾ നമ്മളെ വഞ്ചിക്കുന്നതാണ്.
And on top of that,
അതിനെ കൂടാതെ,
if God also deceives us, there is no hope for us.
ദൈവം കൂടെ നമ്മെ കൈവിട്ടാലുള്ള സ്ഥിതി ഓർത്തു നോക്കി പിന്നെ ആശിക്കുകയില്ല.
Some of you may think God will never deceive.
ദൈവം നമ്മെ കൈവിടുകയില്ല എന്ന് നമ്മൾ വിശ്വസിച്ചു, നമ്മളെ വഞ്ചിക്കുകയില്ല,
വഞ്ചനയ്ക്ക്
വിധേയരാകാൻ അനുവദിക്കുകയില്ല.
What is this verse saying?
എന്താ ഈ വാക്യം എന്താ പറയുന്നത്?
Those who don't receive the love of the truth.
സത്യത്തെ സ്നേഹിക്കുവാൻ കൈക്കൊള്ളുവാൻ മനസ്സില്ലാത്തവർക്ക്,
who don't want to be saved from what God shows them.
ദൈവം കാണിക്കുന്ന കാര്യം അതുപോലെ ഉൾക്കൊള്ളുവാൻ മനസ്സ് വെക്കാത്തവർക്ക്,
God will allow them to be deceived.
ദൈവം അവർ വഞ്ചിക്കപ്പെടുവാൻ അവരെ അനുവദിക്കും.
God tests us when he shows us the truth.
ദൈവം സത്യം നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ നമ്മെ പരിശോധിക്കുക കൂടിയാണ്, നമ്മൾ ഉൾക്കൊള്ളുമോ ഇല്ലയോ എന്ന്.
When we come to a meeting where the Holy Spirit is operating,
പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യുന്ന ഒരു യോഗത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ,
it's like going to in front of a scanning machine and getting a scan of our inward part.
പരിശുദ്ധാത്മ സാന്നിധ്യമുള്ള ഒരു യോഗത്തിൽ ദൈവം വാസ്തവത്തിൽ നമ്മളെ സ്കാനിംഗ് മെഷീനിലൂടെ കടത്തിവിടുന്നത് പോലെയാണ്.
And when you see the scan report,
അതിന്റെ റിപ്പോർട്ട് നമുക്ക് കിട്ടുമ്പോൾ,
if you face up to it, there's some hope that you can be delivered from that sickness.
സ്കാൻ റിപ്പോർട്ട് അനുസരിച്ച് ചികിത്സയ്ക്ക് ന്യൂനത തിരിച്ചറിഞ്ഞ് ചികിത്സയ്ക്ക് വിധേയരായാലും ആശിക്കുകയുണ്ട്.
But if God sees that you justify yourself and give some excuse for your failure,
and നമ്മുടെ പരാജയങ്ങൾക്ക് നമ്മൾ ന്യായീകരണം കണ്ടെത്തുന്ന അതിനെ നീതീകരിക്കുന്ന സ്ഥിതി വിശേഷമാണെങ്കിൽ,
then God allows you to be deceived.
അങ്ങനെയുള്ളവർക്ക് ദൈവം കൈവിടുന്ന സ്ഥിതി വിശേഷം.
See, this is a habit that we have acquired right from the days of Adam.
ആദാമിന്റെ കാലം മുതൽ ഇങ്ങനെയുള്ള ശീലം കാണുന്നുണ്ട്.
God asked Adam a question.
ആദാമിനോട് ദൈവം ഒരു ചോദ്യം
ചോദിച്ചു. Did you eat of this tree?
എന്തെ നീ വൃക്ഷത്തിന്റെ ഫലം തിന്നോ?
Yes, only yes or no to watches.
രണ്ട് ഉത്തരമേ അതിനുള്ളു, കഴിച്ചു അല്ലെങ്കിൽ ഇല്ല.
What did he say?
എന്നാൽ ആദാം എന്താ പറഞ്ഞത്?
Said, Lord, the problem is with my wife.
ദൈവമേ, നീ എന്നോട് കൂടെ ഇരിപ്പാൻ തന്ന സ്ത്രീ അവളെ പ്രശ്നപ്പെടുന്നു.
She took it.
അവൾ എനിക്ക്, അവൾ എടുത്തു.
And she gave it to me.
അവൾ എനിക്ക് തന്നു.
And don't forget you gave me this wife.
ദൈവമേ ഓർത്തോണം എനിക്ക് ഈ ഭാര്യയെ തന്ന അങ്ങാണ്.
That's why I ate it.
അതുകൊണ്ട് ഞാൻ കഴിച്ചു.
What a roundabout way of acknowledging one's sin.
ആ സത്യത്തെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ ഉരുണ്ട് കളിക്കുന്ന കളി അവിടെ നമുക്ക് കാണാൻ കഴിയും.
Do you see yourself in that?
അതേ നമ്മൾ അങ്ങനെ ആകാറുണ്ടോ?
When we see that we have done something wrong, we always want to find some excuse and blame somebody else.
എന്തെങ്കിലും ജീവിതത്തിൽ പരാജയം വരുമ്പോൾ നമ്മൾ ഒളിച്ചുകളി നടത്തുന്ന സ്വയം നീതീകരിക്കുന്ന സ്ഥിതി
നമുക്കുണ്ടോ?
അത് നിമിത്തം എന്ത് സംഭവിച്ചു? ഏദൻ പൂങ്കാവനത്തിൽ നിന്ന് ആദാമിനെ ഹവ്വയെ ദൈവം
പുറത്താക്കി.
എന്നാൽ ക്രൂശിൽ നമുക്ക് മറ്റൊന്നാണ് കാണാൻ
കഴിയുന്നത്.
ഒരു കള്ളൻ അവിടെ ഇതാ ക്രൂശിൽ
കിടന്നു.
അദ്ദേഹം ഇങ്ങനെ പറയുന്നു,
ഞാൻ അപരാധി എന്ന്, ഐ ഡിസേർവ് ദിസ് പണിഷ്മെന്റ്,
എനിക്ക് ഇത് അർഹിക്കപ്പെട്ടതാണെന്ന് ആ
ദുഷ്പ്രവൃത്തിക്കാരൻ
കിടന്നുകൊണ്ട് എന്റെ മാതാപിതാക്കൾ നിമിത്തമാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയതെന്ന് അവൻ
പറയുന്നു.
അവൻ ഇപ്രകാരം ആകുന്നതിന് തന്റെ സുഹൃത്തുക്കളാണ് കാരണമെന്ന് അവൻ
പറയുന്നു.
പകരം അവൻ പറഞ്ഞത്, നാം ന്യായമായത്, ഞാൻ ന്യായമായത് പ്രാപിക്കുന്നു.
I am such a sinner, I deserve to be crucified.
ഞാൻ ഈ ക്രൂശിന് അർഹമായ തെറ്റ് ചെയ്തവനാണ്, എനിക്കത് അർഹിക്കുന്നതാണ്.
Lord, come with me to paradise today.
യേശു അവനോട് പറഞ്ഞു, എന്താ ഇന്ന് നീ എന്നോടുകൂടെ പരദേശിക്കും?
What did he have as a good quality?
അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഏറ്റവും നല്ല ഗുണം എന്താണ്?
He probably done so many evil things in his life.
ജീവിതത്തിൽ ഒരുപാട് ദുഷ്പ്രവൃത്തി ചെയ്തവനാണ്.
He was absolutely honest.
എന്നാൽ അവൻ തീർത്തും പരമാർത്ഥിയായിരുന്നു.
I want to tell you that God loves honesty.
ദൈവം പരമാർത്ഥികളെ സമ്മതിക്കുന്നവരെ, കുറ്റസമ്മതം ചെയ്യുന്നവരെ സ്വീകരിക്കുന്നു.
Honest, God will lead you to this life that goes from one degree of glory to another.
നാം ദൈവസന്നിധിയിൽ ഈ വിധത്തിൽ പരമാർത്ഥതയോടെ ജീവിക്കാൻ കഴിയുന്നവരാണെങ്കിൽ തേജസ് കഴിഞ്ഞ പിന്നെയും തേജസ്സിലേക്ക് തന്നെ ദൈവം നമ്മെ നയിക്കും.
See, the Old Testament prophets never told people, the Israelites, what they liked to hear.
പഴയ നിയമ പ്രവാചകന്മാരെ നാം പഠിച്ചാൽ അവർ ജനത്തിന് ഇഷ്ടമാകും വണ്ണം
പ്രവചിച്ചവരുന്നവരല്ല.
ജനം കേൾക്കേണ്ട ദൂത് പറയുന്നവരായിരുന്നു പഴയ നിയമ
പ്രവാചകൻ.
അവരുടെ സത്യ അവസ്ഥ, നിജ സ്ഥിതി സ്കാൻ ചെയ്ത് പറയുന്നവരായിരുന്നു
പ്രവാചകൻ.
എന്നാൽ അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല ഇസ്രായേൽ ജനം.
That's why they persecuted and killed most of the prophets.
അതുകൊണ്ടാണ് ഈ പ്രവാചകന്മാരെ മിക്കവരെയും അവരെ പീഡിപ്പിച്ചത്.
The true prophet, the false prophets always said what the Israelites liked to hear.
എന്നാൽ കള്ളപ്രവാചകന്മാർ ജനത്തിന് ഇഷ്ടമായത് പറയുന്നതിൽ മുൻപന്തിയിലായിരുന്നു.
Would you like to go to a doctor who doesn't tell you the truth about your condition?
നിങ്ങളുടെ രോഗത്തിന്റെ നിജസ്ഥിതി പറയാത്ത ഒരു ഡോക്ടറിന്റെ അടുക്കൽ പോകാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ?
You know, when you read about the origin of the Pentecostal movement,
പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ,
more than 100 years ago,
ഒരു 100 വർഷങ്ങൾക്ക് മുൻപ്,
in America, in India,
അമേരിക്കയിലെ, ഇന്ത്യയിലെ അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ഈ പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ,
God was restoring a truth that had been lost for many years.
ദൈവസഭയിൽ നൂറ്റാണ്ടുകളായി മറഞ്ഞു കിടന്നിരുന്നതായ ഒരു സത്യത്തിലേക്ക് ദൈവം തന്റെ ജനത്തെ യഥാസ്ഥാനപ്പെടുത്തി.
That was the truth of the baptism in the Holy Spirit and fire.
പരിശുദ്ധാത്മാവിനാൽ അത് അഗ്നിയാലുമുള്ള സ്നാനത്തെ കുറിച്ചുള്ള സത്യം ദൈവസഭയ്ക്ക്
Many great men of God like Luther, John Wesley and all had not preached.
Luther, John Wesley തുടങ്ങിയവരെ ഈ സത്യം പ്രഘോഷിക്കുന്നതിൽ അതെ മടി കാണിച്ചു.
They had recovered other truths.
അവർക്ക് മറ്റ് സത്യങ്ങളെ കുറിച്ച് കൂടുതൽ ബോധ്യം.
We don't despise them.
അവരുടെ ശുശ്രൂഷയിൽ നമ്മൾ തുച്ഛീകരിക്കുന്നില്ല.
They built one floor and another floor and another floor and finally here was another floor that had to be built on top of all of that.
അവർക്ക് വെളിപ്പെട്ട് കിട്ടിയ സത്യം അവരെ പ്രഘോഷിച്ചു. എന്നാൽ നൂറ്റാണ്ടുകളിലൂടെ ആ ദൈവിക സത്യങ്ങൾ വെളിപ്പെട്ടുകൊണ്ടേയിരുന്നു.
So through the years God has been recovering truth.
അങ്ങനെ നൂറ്റാണ്ടുകളായി ദൈവം സത്യം കൂടുതൽ പ്രകാശമാനമാക്കുകയായിരുന്നു.
But what we have discovered is this.
എന്നാൽ നമ്മൾ കണ്ടെത്തിയതാണ്,
if you read in church history,
സഭാ ചരിത്രം നാം പഠിച്ചാൽ,
every movement that God raised up began to decline after a few years.
എല്ലാ മുന്നേറ്റങ്ങളും ആരംഭത്തിൽ ഉള്ള ആ ഊർജം, ആ സ്ഥിരത നഷ്ടപ്പെടുന്ന സ്ഥിതി വിശേഷം വർഷങ്ങൾ പിന്നിടുമ്പോൾ കാണാറുണ്ട്.
The early Pentecostals who came to the Pentecostal movement in India were originally with the brethren.
Brethren സമൂഹത്തിൽ നിന്നാണ് പെന്തക്കോസ്ത സമൂഹത്തിലേക്ക് ദൈവമക്കൾ ആകൃഷ്ടരായിത്തീർന്നത്.
They did not believe or preach the baptism in the Holy Spirit.
Brethren സമൂഹത്തിൽ പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് പഠിപ്പിക്കുക പ്രസംഗിക്കുക ചെയ്യുമായിരുന്നില്ല.
Here was something they were seeking for more than they had.
എന്നാൽ അതിനുപരിയായ ഒന്നിനു വേണ്ടി കാംക്ഷിച്ചവരും അങ്ങനെ ഉണ്ടാകുന്ന അറിഞ്ഞവരുമാണ്
ആ
പരിശുദ്ധാത്മ സ്നാനത്തിനു വേണ്ടി കാത്തിരുന്ന് പ്രാപിക്കുവാനും അവരെ
ഉത്സാഹിച്ചു.
സംസാരിച്ചു
അതിന്
അതിലുപരിയായി അവർക്ക് ഒരു ശക്തി
അവരെ
അഭിഷേകരായി
അവരെ
ജനം തള്ളിപ്പറഞ്ഞു അവരെ പീഡിപ്പിച്ചു.
But what has happened to that original power? Like Jeremiah says in Lamentations 4 verse
1.
He says, how has the gold become dim? That's what's happened in the Pentecostal movement. It's happened in every movement. And we need to ask ourselves why. See, I was not born into the Pentecostal church. I was born into an Orthodox family. I'm 73 years old now. I was born again when I was 19.
I
had accepted Christ many times before that.
I
was never sure whether he had come in.
എന്നാൽ വാസ്തവത്തിൽ യേശു യേശുവിൽ വന്നു എന്നൊരു
എന്നാൽ
പത്തൊമ്പതാമത്തെ വയസ്സിൽ ഞാൻ യേശുവിനെ സ്വീകരിച്ചപ്പോൾ എനിക്ക് ആ നിർണയമുണ്ടായി.
Was with the brethren assemblies.
അങ്ങനെ ഞാൻ ബ്രദറിൻ കൂട്ടായ്മയുമായിട്ടുള്ള ബന്ധത്തിൽ.
I was a young Christian. I did not know much about the Bible.
ഞാനൊരു ബാലിക്കാരനായിരുന്നു. വേദപുസ്തക സംബന്ധിയായിട്ട് എനിക്ക് അധികം
വിജ്ഞാനമില്ല.
ഞാൻ ദൈവം പഠിക്കുവാൻ സമയം
പഠിച്ചപ്പോൾ
എനിക്ക് മനസ്സിലായി ആത്മീയ ശക്തി എന്നൊന്ന് എനിക്ക്
ആവശ്യമായിട്ടുണ്ടായിരുന്നു.
ഒരു 100 വർഷം കൊണ്ട് ബ്രദർ സമൂഹത്തിൽ നിന്ന് മലയാളത്തിനിടയിൽ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്നവരുടെ അതേ ദാഹം ആവേശം
എനിക്കുണ്ടായിരുന്നു.
എന്നാൽ അതിന്റെ ഉത്തരം കണ്ടെത്തുവാൻ ഞാൻ എന്റെ ക്രിസ്ത്യൻ ജീവിതം താണും പൊങ്ങിയുമുള്ള സ്ഥിതിയിലായിരുന്നു.
When I was 26 years old, the Lord told me to leave my job in the Indian Navy.
എന്നാൽ 26 വയസ്സുള്ളപ്പോൾ ഇന്ത്യൻ നേവിയിൽ നിന്ന് എന്റെ ജോലി വിടുവാൻ ദൈവത്തെ പ്രേരിപ്പിച്ചു.
And I was still going up and down and up and down.
അന്നും എന്റെ ആത്മീയ ജീവിതം താണും വീണും
ഉയർന്നേറ്റുമായിരുന്നു.
ഞാൻ പൂർണ്ണ സമയ സുവിശേഷ വേലക്കാരനായിരിക്കുമ്പോൾ പോലും നിരാശനാകുന്ന സ്ഥിതി.
I was defeated by anger.
എന്റെ കോപം കൊണ്ട് ഞാൻ പരാജയപ്പെടുന്ന സ്ഥിതി.
That's how I was when I got married at the age of
28. 28-ാമത്തെ വയസ്സിൽ ഞാൻ വിവാഹിതനായി.
My wife was from the brethren too.
എന്റെ ഭാര്യയും ആ ബ്രദറൻ സമൂഹത്തിൽ നിന്നായിരുന്നു.
But I felt there was something more.
എന്നാൽ എനിക്ക് എന്തോ ഒന്ന് കുറവുണ്ടെന്ന് എനിക്ക്.
So I would listen to messages about the baptism of the Holy Spirit.
അതുകൊണ്ട് ഞാൻ ആത്മസ്നാനത്തിന്റെ ദൂതുകൾ സന്ദേശങ്ങൾ കേൾക്കുവാൻ തുടങ്ങി.
When I was listening to that, my wife would turn off the tape recorder because she was afraid I would become a Pentecostal.
ഞാൻ അത് കേൾക്കുമ്പോൾ എന്റെ ഭാര്യ ആ ടേപ്പ് റെക്കോർഡർ ഓഫ് ചെയ്യുമായിരുന്നു. ഞാൻ പെന്തക്കോസ്തുകാരനായി പോകുമോ എന്നുള്ള ഭയത്താൽ.
She was against it.
അവള് എനിക്ക്
against the baptism of the Holy Spirit.
ആത്മസ്നാനത്തിന് എതിരെ നിൽക്കുന്നവളായിരുന്നു.
But we were needy, both of us.
എന്നാൽ ഞങ്ങൾ ഇരുവർക്കും അത് വളരെ ആവശ്യമായി.
We were very poor.
ഞങ്ങൾ വളരെ ദരിദ്രരായിരുന്നു.
When I left the Navy, my income had dropped 85%.
എന്റെ ജോലി ഞാൻ വിട്ടപ്പോൾ എന്റെ വരുമാനം 85% കുറഞ്ഞു.
We were struggling.
ഞങ്ങൾ അങ്ങനെ പ്രയാസപ്പെട്ടു.
And my wife had been very active when she was a medical student in CMC Vellore.
CMC Vellore മെഡിക്കൽ സ്റ്റുഡന്റായിരുന്നപ്പോൾ വളരെ ആത്മീയമായി ആക്റ്റീവ് ആയിരുന്ന ഒരു സഹോദരിയാണ്.
I married her because she went to work among lepers in central India.
മധ്യപ്രദേശിലെ കുഷ്ഠരോഗികളുടെ ഇടയിൽ അവൾ ശുശ്രൂഷയ്ക്ക് പോയവളാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവളെ വിവാഹം
കഴിച്ചത്.
ഞങ്ങൾക്കൊരു പൈതലായി ആ സമയത്തേക്ക് ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെ നിമിത്തം ഞാൻ വളരെ
നിരാശിതനായിരുന്നു.
ഒരു സഹോദരി എന്റെ ഭാര്യയെ ക്ഷണിച്ചു ഒരു യോഗത്തിനായി പ്രാർത്ഥനയ്ക്കായി കൂടെ പോയി. എന്റെ ഭാര്യ ദൈവസന്നിധിയിൽ അവളുടെ ആവശ്യം നിരത്തി വെച്ചു, ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നു. ദൈവം അവളെ
അന്യഭാഷയിൽ
എന്റെ ഭാര്യ സംസാരിക്കാൻ തുടങ്ങി. നിരന്തരമായി അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരു അനുഭവം
ദൈവം
അതിനെതിരിൽ നിന്നവളാണ്.
She didn't believe in it.
അത് വിശ്വസിച്ചിരുന്നില്ല.
But she was needing.
എന്നാൽ ആവശ്യമുള്ളവളാണ്.
What I have discovered is this.
ഞാൻ കണ്ടെത്തിയ കാര്യം ഇതാണ്.
So many people believe in it, but they're not needing.
പലരും ഈ ആത്മസ്നാനത്തിൽ വിശ്വസിക്കുന്നവരാണ്, പക്ഷേ അതിനൊരു ആവശ്യബോധം ദാഹമുള്ളവരാണ്.
God says, I'll pour water on him that is thirsty.
ദാഹിക്കുന്നവന് ഞാൻ ജീവജലം നൽകുമെന്നാണ് ദൈവം.
So even though my wife didn't believe in it, she was thirsty. She didn't know what she needed.
അവൾ വിശ്വസിച്ചിരുന്നില്ലെങ്കിൽ പോലും അവൾക്ക് എന്തോ കുറവുണ്ടെന്നുള്ള ചിന്തയിൽ അതിനൊരു
ദാഹമുണ്ടായിരുന്നു.
അതെ, ഇംഗ്ലീഷിലേക്ക് മറ്റു ഭാഷയെ പറയുവാൻ മടിയുള്ളവളായി അന്യഭാഷയിൽ തന്നെ നിരന്തരം സംസാരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് അവൾ. ഭവനത്തിൽ മടങ്ങിയെത്തിയ എന്റെ ഭാര്യ ഒരു വ്യത്യസ്തയായ വനിതയായിട്ട് എനിക്ക് കാണുവാൻ കഴിഞ്ഞു.
She began to pray for me.
അവൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി.
I think she even laid hands on my head at night when I was asleep.
എന്റെ തലയിൽ കൈ വെച്ച് പോലും പ്രാർത്ഥിച്ചിരുന്നു.
But it took me 6 years before I received the baptism.
എന്നാൽ 6 വർഷം എടുത്തു ഞാൻ ആത്മാവിൽ നിറയപ്പെടുവാൻ.
My life was up and down.
എന്റെ ജീവിതം ഉയർന്നും
താണപ്പെട്ടിരുന്നു.
എനിക്കും യോഗത്തിൽ കടന്നു വരുമ്പോൾ
ഉണർവുണ്ടാകാറുണ്ട്.
എന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാത്തവളായിരുന്നത് കൊണ്ട് വിജ്ഞാനപരമായിട്ട് അതിനെ വിലയിരുത്താത്തത് കൊണ്ട് എനിക്ക്
ബുദ്ധിമുട്ടായിരുന്നു.
എന്റെ മനസ്സിൽ ഈ ബ്രദർ ഇൻ തിയോളജി എന്നതുകൊണ്ട്
ആക്സിലറേറ്റർ
ബ്രേക്ക് ഒരുപോലെ ചവിട്ടിയാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയായിരുന്നു എന്റെ ജീവിതം.
Finally, I got so fed up in my life.
അതുകൊണ്ട് ഞാൻ നിരാശനായി ദുഃഖിതനായി.
I said, Lord, I'm going to quit preaching.
ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു.
I will not quit being a Christian.
ഞാൻ ക്രിസ്ത്യാനിയായി തന്നെ തുടരും.
I'm being forgiven. I know I'm a child of God.
എന്നെ ദൈവം എൻ്റെ പാപം ക്ഷമിച്ചു. ഞാൻ ദൈവമകനാണ്, അതെനിക്ക് ഉറപ്പുണ്ട്.
But I cannot preach what is not true in my inner life.
എന്നാൽ ഞാൻ ജീവിതത്തിൽ സത്യമായി അനുഗ്രഹിക്കാത്ത കാര്യം പ്രസംഗിക്കുവാൻ ഇനി എന്നെ കൊണ്ട് കഴിയില്ല.
I was not seeking for the gift of tongues.
ഞാൻ അന്യഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലായിരുന്നു.
I'll tell you what I was seeking.
ഞാൻ അന്വേഷിച്ചിരുന്നത്
I was seeking that God would control my mother tongue.
എന്റെ നാവിനെ ദൈവം നിയന്ത്രിക്കണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചത്.
You know, I used to meet people who would praise God in other tongues on Sunday morning and shout at their wives in their mother tongue Sunday afternoon.
സഭായോഗത്തിൽ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്നവര് അവരുടെ മാതൃഭാഷയിലും സഭായോഗം കഴിഞ്ഞ ഭാര്യമാരെ ദുർവർത്തമാനം പറയുന്നത്
കേട്ടിട്ടുണ്ട്.
ഞാൻ ദൈവത്തോട് പറഞ്ഞു,
I want a part of the spirit that I don't care whether I'm speaking in unknown tongues or not. I want my mother tongue to be controlled.
ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാലോ പാടിയാലോ അതല്ല എനിക്ക് പ്രധാനം, എന്റെ നാവിനെ നിയന്ത്രിക്കുവാൻ എനിക്ക്
കഴിയണം.
കാരണം വേദപുസ്തകത്തിൽ ഞാൻ കണ്ടു,
when the Holy Spirit came upon his disciples,
ശിഷ്യന്മാരുടെ മേൽ ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ,
Acts chapter 2,
The
first thing was not unknown
tongues. The
first was a flaming tongue on top of the head.
അവരുടെ ഓരോരുത്തരുടെയും പതിഞ്ഞത്
അഗ്നിനാവുകളായിരുന്നു.
അതിനുശേഷമാണ് അവർ അന്യഭാഷയെ
സംസാരിച്ചത്.
അഗ്നിനാവുകൾ മറ്റൊന്നുമല്ല, ആത്മാവിനാൽ നിയന്ത്രിതമാകുന്ന നാവിനെയാണ്. അതാണ് ഞാൻ
പ്രതീക്ഷിച്ചത്.
ദൈവമേ, ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ എന്റെ നാവാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ഉപയോഗിക്കുവാൻ അങ്ങനെ വിട്ടു തരുവാൻ കോപം വിട്ടു
കളയുക.
എല്ലാ കോപം ഈ മുറിയിൽ നിന്ന് എല്ലാ കസേര മാറ്റിയാൽ മാറ്റാൻ പറഞ്ഞാൽ എങ്ങനെയാ മാറ്റുന്നത് എന്നതുപോലെ. അത് കഴിഞ്ഞ ചുരു കസേരയെങ്കിലൂടെ
കാണുമ്പോൾ
അതിന്റെ അർത്ഥം എന്താ?
Now I'm going to love the truth.
സത്യം ഞാൻ സ്നേഹിക്കേണ്ടി.
When I see God's standard here,
ദൈവത്തിന്റെ മാനദണ്ഡം ഞാൻ
എല്ലാവർക്കും
കോപമൊക്കെ ഉള്ളതാ.
നമുക്ക്
ആർക്കും പൂർണ്ണരാകാൻ.
അതുകൊണ്ട്
വേദപുസ്തകത്തിന്റെ ആ ആശയത്തിനെ നമ്മുടെ അനുഭവമായിട്ട് ഒന്ന് തട്ടിച്ചു. എന്നിട്ട് അവിടെ തന്നെ ഞാൻ തുടരാൻ
ഇച്ഛിക്കുന്നു.
എന്നാൽ അങ്ങനെ
സന്തോഷിക്കുന്നതായിരുന്നില്ല ഞാൻ.
ഞാൻ അതുകൊണ്ട് എന്റെ വ്യാഖ്യാനം കൊടുത്തു, എപ്പോഴും
സന്തോഷിക്കണമെന്നില്ല.
അങ്ങനെ തിരുവചനത്തിന്റെ സത്യം സത്യമായി ഉൾക്കൊള്ളാത്തത് കൊണ്ട് ഞാൻ എന്നെ സ്വയം വഞ്ചിക്കാൻ
തുടങ്ങി.
ഞാൻ ദൈവത്തെ അന്വേഷിച്ചു.
എനിക്കിപ്പോഴുള്ളതിനേക്കാൾ
നല്ലൊരു ജീവിതം വേറെ ഉണ്ടെന്ന് തിരുവചനത്തിൽ കൂടെ എനിക്ക് മനസ്സിലായി. ചില മാസങ്ങളായി ഞാൻ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന സഭയിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ ദൈവം ഞാനൊരു കപട ഭക്തിക്കാരനാണ് എന്ന് പരസ്യമായി പറയുവാൻ ദൈവം.
My inner life does not correspond with what I'm preaching.
ഞാൻ പ്രസംഗിക്കുന്നതും എൻ്റെ രഹസ്യ ജീവിതവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്ന് പറയുന്നു.
I'm preaching things that are not true in my inner life.
എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ യാഥാർത്ഥ്യവൽക്കരിക്കുവാൻ കഴിയാത്തതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്
പറയുന്നു.
ഞാനൊരു വിശ്വസ്ത ശുശ്രൂഷകൻ അല്ല എന്ന്. ഞാൻ നിങ്ങളെ
വഞ്ചിക്കുകയാണെന്ന്.
ഞാൻ വാസ്തവത്തിലായിരിക്കുന്നതിനേക്കാൾ ആത്മീയനാണെന്ന നാട്യരൂപേണ നിങ്ങളുടെ മുൻപിൽ
അവതരിപ്പിക്കുന്നത്.
ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ അങ്ങനെ പറയണമെങ്കിൽ ഞാൻ പറയും, എനിക്ക് മനുഷ്യരുടെ അംഗീകാരം വിഷയമല്ല. അന്ന് ദൈവം എന്നെ ശ്രദ്ധിച്ചു. ഞാൻ മറ്റൊരു സഹോദരൻ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങ് ആത്മാവിനാൽ എന്നെ നിറച്ചു എന്ന്
വിശ്വസിക്കുന്നു.
പെട്ടെന്ന് മറ്റൊരു ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. എനിക്കങ്ങനെ പറയണമെന്നില്ലായിരുന്നു. ഞാൻ ബ്രദർകാരനായിരുന്നു.
ഞാൻ
ഞാൻ അതിനുശേഷം ഇംഗ്ലീഷ്
പറയാറുണ്ട്.
എന്നാൽ പെട്ടെന്ന് പിന്നെയും ഞാൻ മറ്റൊരു ഭാഷ പറയുന്നു. എന്നോട് കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തോട് നിങ്ങൾ കേട്ടോ ഞാൻ എന്തോ പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അന്യഭാഷ പറയുന്നതായിട്ടാണ് ഞാൻ
കേട്ടത്.
അന്ന് മുതൽ എന്റെ ജീവിതം
മാറ്റമുണ്ടായിരുന്നു.
അന്യഭാഷ പറഞ്ഞത് കൊണ്ടല്ല എന്റെ ജീവിതത്തിന് മാറ്റം
ഉണ്ടായിരുന്നു.
സ്നാനപ്പെടുത്തിയതുകൊണ്ടാണ് എനിക്ക് ആ
മാറ്റം.
പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വരുന്നത് എന്റെ ഭാര്യ കണ്ടപ്പോ എന്റെ മുഖത്ത് നോക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായി എന്തോ വ്യത്യാസം.
So the next day,
പിറ്റേ ദിവസം,
you know, always the next day the doubts start coming.
അടുത്ത ദിവസം ആണല്ലോ സാധാരണ സംശയം ഉണ്ടാകുന്നത്.
I said, Lord, is that real what I experienced yesterday?
ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഇന്നലെയൊക്കെ സംഭവിച്ചത് സത്യം തന്നെയാണോ?
Is it from the Holy Spirit or did I make it up?
അത് പരിശുദ്ധാത്മാവ് തന്നെയായിരുന്നോ ഞാൻ അഭിനയിച്ചതോ അല്ലേ അങ്ങനെ ഉണ്ടായിപ്പോയതാ?
I said, Lord, if it is from you,
ദൈവമേ അത് അങ്ങിൽ നിന്നാണെങ്കിൽ,
then the New Testament must become a new book for me from today.
ഇന്നു മുതൽ പുതിയ നിയമം എനിക്കൊരു പുതിയ പുസ്തകമായി മാറും.
I had already studied the Bible for 16 years up to that point.
അതുവരെ 16 വർഷം ഞാൻ ദൈവവചനം പഠിച്ചവനാണ്.
I knew the scriptures thoroughly.
വേദപുസ്തകം ഞാൻ നന്നായി പഠിച്ചവനാണ്.
That's one good thing about the brethren, they teach you to study God's word.
ബ്രദർ സമൂഹത്തിന്റെ ഒരു പ്രത്യേക ഗുണം അത് തന്നെയാണ്, ദൈവവചനം അവർ നന്നായി പഠിക്കുന്നവരാണ്.
But I was defeated.
എന്നാൽ ഞാൻ പരാജിതനായിരുന്നു.
I said, Lord, if this is really of the Holy Spirit, the Holy Spirit was written in the New Testament and show me things I've never seen before.
ദൈവത്തോട് ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവാണ് പുതിയ നിയമത്തിന്റെ ഗ്രന്ഥകർത്താവാണെങ്കിൽ ഇനി മുതൽ പുതിയ നിയമത്തിൽ എനിക്കൊരു പുതിയ കാഴ്ചപ്പാട് തന്നെ തരുവാൻ
കഴിയണം.
കഴിഞ്ഞ 38 വർഷമായിട്ട് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞ കാര്യം,
amazing things in the New Testament that I never knew before.
അതിനു മുൻപ് എനിക്ക് വെളിപ്പെട്ട് കിട്ടാതിരുന്ന അനേക അത്ഭുതകരമായ
മർമ്മങ്ങൾ,
വിശേഷിച്ച് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ ആഴം.
The Lord showed me that in the old covenant, people's lives were up and down and up and down all the time.
ദൈവം എന്നെ കാണിച്ചു, പഴയ നിയമത്തിൽ മനുഷ്യന്റെ ജീവിതം താഴ്ന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്.
Abraham, he would rise up to great heights of faith.
വിശ്വാസത്തിന്റെ വലിയ വീരപ്രവൃത്തി ചെയ്തവനാണ്.
And then he would sing and tell a lie that Sarah was his sister.
എന്നാൽ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ താഴ്ച ഉണ്ടായിട്ട് തൻ വ്യാജം ധർമ്മം പറയുന്നവനായി തീരും.
And then he would come up again at some time.
പിന്നെയും ദൈവത്തോട് അടുക്കും.
And a second time he would say, Sarah is my sister.
പിന്നെയും പറയുന്നു, എന്റെ ഭാര്യ സാറ ഭാര്യയല്ല സഹോദരിയാണ്.
And that was true of all the Old Testament.
പഴയ നിയമ വിശുദ്ധന്മാരിലെല്ലാം ഇത് കാണുന്നു.
You read the book of Job.
ഇയ്യോബിന്റെ പുസ്തകം.
The first two chapters is looks like a wholehearted wonderful man of God.
ദൈവത്തിനു വേണ്ടി പൂർണ്ണമായി വെറുതിരിയപ്പെട്ട ഒരു ഭക്തനെ കുറിച്ച് നമ്മൾ രണ്ട് അധ്യായങ്ങളിൽ കാണുന്നു.
He's lost everything and he's praising God.
എല്ലാം നഷ്ടപ്പെട്ടിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു.
He's lost his health and he's praising God.
ആരോഗ്യം നഷ്ടപ്പെട്ടിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു.
By the time you go to chapter 3.
എന്നാൽ മൂന്നാം അധ്യായം
started going down.
തനാധിപതിക്ക്.
Lord, why are you firing your arrows at me?
ദൈവമേ, എന്തുകൊണ്ട് നിന്റെ അസ്ത്രങ്ങൾ എന്റെ മേൽ
പതിക്കും? Yes, I know my Redeemer lives.
പിന്നെ പറയുന്നു, അതെ, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു.
If you read that all up and down and up and down throughout the book.
ആ പുസ്തകത്തിൽ തന്റെ നിരാശയുടെ വാക്കുകളും വിശ്വാസത്തിന്റെ വാക്കുകളും കാണുന്നു.
David who could write such great songs.
അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനങ്ങളുടെ രചയിതാവായ ദാവീദ്.
Would sink down into sin again and again.
പാപത്തിൽ തുടർമാനമായി പലപ്പോഴായി വീഴുന്നു.
God showed me it did not have to be like that in the new covenant.
എന്നാൽ പുതിയ നിയമ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ അതിന്റെ ആവശ്യമില്ല എന്ന് ദൈവം എനിക്ക് ബോധിപ്പിച്ചു.
In the new covenant I can go from one degree of glory to another.
ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പുതിയ നിയമ വ്യവസ്ഥയിൽ നമുക്ക് മഹത്വം കഴിഞ്ഞ പിന്നെയും മഹത്വത്തിലേക്കാണ്.
There is a destination he has marked for me which is to become totally like Jesus Christ.
നമ്മുടെ കർത്താവിനെ പോലെ ആകത്തക്കവണ്ണം തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്ന അനുഭവം ഓരോ ദിനവും അതേ ദൈവം നമുക്ക് തരുന്നു.
The Lord showed me that in the Old Testament the Israelites would come together on the Sabbath and clap and sing and dance and praise the Lord.
പഴയ നിയമത്തിൽ ശബത്ത് ദിനത്തിൽ ആരാധിക്കുന്നതിൽ വളരെ മുൻപന്തിയിലാണ് പഴയ വിശുദ്ധൻ.
എന്നാൽ
ജീവിതത്തിൽ പരാജയത്തിന്റെ വലിയൊരു പട്ടിക തന്നെയാണ് ബാക്കിയുള്ള ദിവസം.
But again next Sabbath they would come to shout and make a loud noise and clap and praise the Lord.
എന്നാൽ അടുത്ത ശബത്ത് ദിനത്തിൽ പിന്നെയും വന്നവരെ പഴയതുപോലെ ആനന്ദിക്കുന്നു.
And I found that was my experience.
അതുതന്നെയായിരുന്നു എന്റെ സ്ഥിതി എന്ന് ഞാൻ
മനസ്സിലാക്കി.
ക്രിസ്ത്യാനികളെന്നും അവകാശപ്പെടുന്ന പലരുടെയും കാര്യം ഇത് തന്നെ.
Sunday they will be very spiritual.
ഞായറാഴ്ച വളരെ ആത്മീയരാണ്.
But Monday to Saturday they will be down in the dumps again.
എന്നാൽ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ പഴയ സ്ഥിതിയിലേക്ക്.
They are rejoicing. It was on Sunday morning.
അവരുടെ സന്തോഷം ഞായറാഴ്ച മാത്രം.
Not rejoicing the Lord always.
എപ്പോഴും സന്തോഷിക്കുന്നവരല്ല.
And I found that my life changed when God filled me with the Holy Spirit.
എന്നാൽ പരിശുദ്ധാത്മാവിനാൽ ദൈവം എന്നെ നിറച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ജീവിതത്തിൽ സമൂലമായ മാറ്റമുണ്ടായി.
You know, I remember when I first began to seek for the power of the Holy Spirit much earlier.
ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ദാഹിച്ച ദിവസങ്ങളിൽ
I said, Lord, I don't want to count on my experience.
ദൈവമേ എനിക്ക് മായം കലർന്നതോ അല്ലെങ്കിൽ ശരിയായിട്ടല്ലാതെയുള്ള ആത്മസ്നാനം വേണ്ട.
If it takes me 10 years to get the real thing, I'll wait 10 years.
അതാവേ 10 വർഷം എടുക്കുമെങ്കിൽ പോലും അന്ന് മതി എനിക്ക്. പക്ഷേ
because many people around me who claim to be filled with the Holy Spirit, I don't see the reality of Christ in their life.
എന്റെ ചുറ്റുമുള്ളവരിൽ ഈ ആത്മസ്നാനം പ്രാപിച്ചവരെ അവകാശപ്പെടുമ്പോൾ പോലും ആ ജീവിതത്തിൽ പ്രായോഗികത്തിൽ അതിന്റെ ഫലം കാണുന്നില്ല.
I said, Lord, I want what Peter, James, and John got on the day of Pentecost.
എന്നാൽ എനിക്ക് കർത്താവെ ആ പത്രോസിനെ യോഹന്നാനെ ഒക്കെ കിട്ടിയതായ ആ ആത്മനിറവിന്റെ ആ അനുഭവം വേണം.
I asked for one thing. I said, Lord,
ദൈവത്തോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു,
that my preaching will be exactly true in my inner life.
ഞാൻ പ്രസംഗിക്കുന്നത് പൂർണ്ണമായും അതുപോലെ എന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ ദൈവം ഇടവരുത്തണം.
Greatest thing that happened to me when God filled me with the Holy Spirit.
ശുദ്ധാത്മനിറവിനാൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്റെ പ്രസംഗവും ജീവിതവും ഒന്നു
തന്നെയാണ്.
മറ്റൊരു കാര്യം ദൈവം എന്നെ കാണിച്ചു,
if I wanted to continue in this way,
ഈ സ്ഥിതിയിൽ എനിക്ക് തുടരണമെന്നുണ്ടെങ്കിൽ,
that initial experience was not enough.
എന്റെ ആരംഭത്തിലുള്ള സ്ഥിതി അനുഭവം പോരാ.
I needed to live with a good conscience every day.
ഒരു ശുദ്ധ മനസ്സാക്ഷി എനിക്ക് എല്ലാ ദിവസവും വേണമെന്ന്.
Keeping a good conscience is like pulling out the thorns from your feet as soon as it gets in.
നല്ല മനസ്സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിൽ മുള്ളു കൊട്ടുമ്പോൾ അത് അവിടെ ഇരുന്നോട്ട് നമ്മൾ വെക്കുന്നില്ല, അതിനകം തന്നെ അത് എടുത്തു
കളയുന്നുണ്ട്.
കാലിൽ മുള്ളു കൊണ്ടിട്ട് അത് അവിടെ ഇരിക്കേണ്ട അവകാശത്തിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്ന എത്ര
വരുന്നു.
ഉടൻ തന്നെ അതിന് പരിഹാരം ക്ഷമയോദിക്കുവാനുള്ള മനസ്സ് നമുക്ക്
വേണം.
ഏത് പാപത്തോടുള്ള ബന്ധത്തിലും
I keep a good conscience before God and before men always.
പൗലോസ് പ്രകാരം പറയുന്നു, ദൈവത്തിന്റെയും മനുഷ്യന്റെയും മുമ്പിൽ എനിക്ക് നല്ല മനസ്സാക്ഷി.
And the Lord showed me that I must be willing to take up the cross every single day if I want to follow him.
എന്റെ കർത്താവിനെ അനുഗമിക്കണമെങ്കിൽ മറ്റൊരു കാര്യം ദൈവം എന്നെ പഠിപ്പിച്ചത് എല്ലാ ദിവസവും ക്രൂശെടുത്ത് അനുഗമിക്കണം.
That means whenever I came into a situation where my will crossed the will of God.
ഇത് പറഞ്ഞാൽ എന്റെ ഇഷ്ടവും ദൈവത്തിന്റെ ഇഷ്ടവും തമ്മിൽ എവിടെയെല്ലാം
ഏറ്റുമുട്ടലുണ്ടാകും.
എന്റെ ഉള്ളം പറയുന്നു എന്റെ ഹിതമായിട്ട് ഇന്നത് ചെയ്യണമെന്ന്, പക്ഷേ ദൈവത്തിന്റെ ഹിതം ഇന്നതാണെന്ന് ഞാൻ
ഗ്രഹിക്കുന്നു.
ആ സമയത്ത് എന്റെ ഇഷ്ടത്തെ മരിപ്പിക്കുവാൻ എനിക്ക് കഴിയണം. വളരെ ലഘുവാണ്.
For example, if somebody speaks angrily to me,
എന്നോട് ആരെങ്കിലും കോപിച്ച് സംസാരിക്കുന്നു,
I am tempted to answer in the same way.
അതേ നാണയത്തിൽ മറുപടി നൽകുവാൻ എനിക്ക് തോന്നുന്നു.
And the Holy Spirit says, die.
എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ മരിക്ക്.
Die to yourself.
സ്വയത്തിന് മരിക്ക്.
Let your tongue be like the tongue of a dead man.
അതേ, നിന്റെ നാവ് ഒരു ശവശരീരത്തിന്റെ നാവ് പോലെ നിശ്ചലമാകട്ടെ.
That is the point where my will crosses God's will, where I have to die.
ദൈവത്തിന്റെ ഇഷ്ടവും എന്റെ ഇഷ്ടവും തമ്മിൽ ഏറ്റുമുട്ടൽ വരുമ്പോൾ ഞാൻ എന്റെ എല്ലാം എപ്പോഴും മരിപ്പിക്കുവാൻ
പറഞ്ഞു. If you choose the way of the cross all your life,
നിന്റെ ജീവിതത്തിൽ ക്രൂശിന്റെ പാത പിന്തുടർന്നാൽ,
my power will rest upon you continually.
എന്റെ ശക്തി നിന്നിൽ നിരന്തരമായി തുടരും.
And the other thing I discovered was,
മറ്റൊരു കാര്യം ഞാൻ തിരിച്ചറിഞ്ഞത്,
see, when we are converted,
നമ്മൾ മനസ്സാന്തരം കിട്ടുമ്പോൾ,
our cup, our heart, the capacity of our heart is like a little cup.
ഈ ചെറിയ കപ്പിനെ പോലെയാണ്.
God fills it.
ദൈവം നിറയ്ക്കുന്നു.
There's a difference between old covenant and new covenant filling of the Holy Spirit.
പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ വ്യത്യാസം ആത്മനിർവ്വഹണത്തിലുള്ള ബന്ധത്തിലുണ്ട്.
Many people don't understand that.
അത് പലരും ഗ്രഹിച്ചിട്ടില്ല.
Let me show you a verse.
ഒരു വാക്യം കാണിക്കട്ടെ.
It's a very important verse, but many men have thought about John chapter 7.
യോഹന്നാന്റെ സുവിശേഷം ഏഴാം അധ്യായം.
John chapter 7 and verse
39.
You know, in the previous verse it said about rivers of living water flowing from our innermost being.
നമ്മിൽ നിന്ന് ജീവജലത്തിന്റെ നദി ഒഴുകുമെന്ന് കർത്താവ് പറഞ്ഞു.
Verse 39 it says.
39ാം വാക്യം.
That the last part, the spirit was not yet given because Jesus was not yet glorified.
അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, ആത്മാവ് വന്നിട്ടില്ലായിരുന്നു അതുവരെ. യേശു എന്ന തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായിരിക്കാൻ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു.
What does that mean, the spirit was not given?
എന്താണ് അതിന്റെ അർത്ഥം, ആത്മാവ് വന്നിട്ടില്ലായിരുന്നു എന്ന്
പറഞ്ഞത്?
പഴയ നിയമ വിശുദ്ധന്മാരൊക്കെ ആത്മനിർവുള്ളവരായിരുന്നു. ഗിദെയോൻ ആത്മാവ്,
സാംസൺ,
ശിംശോൻ,
ദാവീദ് Elisha had a double portion of that.
Elisha
had a ton. John the Baptist, the greatest of all.
Oh, Yohannes Navarro,
filled with the Spirit.
But
what does it mean when it says the Spirit was not given?
I
had read that verse for 16 years and I was blind.
16 വർഷം ഞാൻ ഈ വാക്യം വായിച്ചിട്ടുള്ളവന്, പക്ഷേ അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായിരുന്നില്ല.
You know the meaning of it?
എന്താ അതിന്റെ അർത്ഥം?
Many years.
വർഷങ്ങളായി വായിക്കുന്ന വാക്യമല്ലേ?
Now let me show you.
എന്നാൽ പറയട്ടെ.
In the previous verse it says.
അതിന്റെ മുകളിലുള്ള വാക്യം പറയും.
From the innermost being these rivers of living water will flow.
എന്റെ അടുത്ത് പത്ത് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിങ്ങെടുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു.
Main thing is that from the innermost being.
ഉള്ളിൽ നിന്ന്,
not from the outside.
പുറത്തു നിന്നല്ല.
Now I have to use an illustration.
ഞാൻ ഉദാഹരണം പറയട്ടെ.
Here is a bottle.
ഇവിടെ ഇതാ ഒരു കുപ്പി.
It's closed.
അത് അടഞ്ഞിരിക്കുകയാണ്.
If I pour water on it,
ഞാൻ വെള്ളം ഇതിന്റെ പുറത്തൊഴിച്ചാൽ,
it says a waterfall falling on it.
അതിന്റെ മുഖത്ത് പുറത്തേക്ക് വെള്ളം ഒഴുകുന്ന കരുതുക.
It's flowing in all directions.
എല്ലാ ഭാഗത്തേക്കും ഒഴുകുന്ന വെള്ളം.
Picture of the outpouring of the Holy Spirit.
പരിശുദ്ധാത്മാവ് ഇതിന്റെ വരുന്നതിന്റെ ബാഹ്യമായി വരുന്നതിന്റെ
അടയാളം.
പഴയ നിയമത്തിലെ
blessing millions of people.
ലക്ഷോപലക്ഷം.
Moses blessed them.
മോശ അനേകരെ
അനുഗ്രഹിച്ചു.
പഴയ നിയമ പ്രവാചകന്മാർ, ദാസന്മാരൊക്കെ അവരുടെ ശുശ്രൂഷയെ മറ്റുള്ളവരെ
അനുഗ്രഹിച്ചു.
എന്നാൽ അവർ ആ കുപ്പിയുടെ അകത്ത് ഇപ്പോഴും വെള്ളമില്ല.
Because it's flowing on the outside.
കാരണം അത് പുറത്തൂടെ ഒഴുകുകയാണ്.
That's why Samson could do mighty miracles, but his heart was full of lust.
എന്നാൽ ഇത് തന്നെയാണ് ശിംശോനെ പറ്റിയത്. ശിംശോൻ വൻകാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നവന്, പക്ഷേ അകത്ത് പാപം.
David was anointed, but his heart was full of lust.
ദാവീദിന്റെ പുറത്ത് ആത്മാവിന്റെ പ്രവർത്തനം, പക്ഷേ ഹൃദയ അന്തർഭാഗത്ത് ജഡത്തിന്റെ ചിന്ത.
Elijah brought fire down from heaven.
എലിയാവ് അഗ്നി
ഉൾക്കൊള്ളുന്നതാണല്ലോ
മനുഷ്യൻ.
By outer court, holy place, most holy place.
സമാഗമന കൂടാരത്തിലെ പ്രാകാര വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം എന്നതുപോലെ.
And between the holy place and the most holy place was a veil.
വിശുദ്ധ സ്ഥലത്തിനും അതിവിശുദ്ധ സ്ഥലത്തിനും ഇടയിൽ ഒരു തിരശ്ശീല.
Showing that God could not penetrate man's spirit.
മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാത്ത ഒരു തിരശ്ശീല.
God can operate only in man's body and soul.
മനുഷ്യന്റെ ബാഹ്യമായ അതേ ഘടകങ്ങളിൽ മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന സ്ഥലം.
Outer court and the holy place.
പ്രാകാരത്തിലും വിശുദ്ധ സ്ഥലത്തും.
Not in the most holy.
എന്നാൽ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത
spirit could not come in there.
പരിശുദ്ധാത്മാവിന് അങ്ങോട്ട് പ്രവേശിക്കാൻ.
That's why the Holy Spirit could not come into man's spirit.
അങ്ങനെ മനുഷ്യന്റെ ഉള്ളിലേക്ക് ആത്മാവ് പ്രവേശിക്കാത്ത സ്ഥിതി.
Only flow on the outside.
ബാഹ്യമായി മാത്രം പ്രവർത്തിക്കുന്ന.
When Jesus died, that veil was rent.
എന്നാൽ യേശു മരിച്ചപ്പോൾ ഈ തിരശ്ശീല ചിന്തിപ്പോയി.
He's morning, this is the veil, and it's gone now.
ഓർത്തു നോക്കുക, ഇങ്ങനെ തിരശ്ശീല മാറുന്ന സ്ഥിതി.
Now the Spirit of God can come in.
അടപ്പ് മാറിയപ്പോൾ ആത്മാവിന് ഉള്ളിൽ പ്രവേശിക്കുന്നു.
The veil was rent.
ആ തിരശ്ശീല ചിന്തിപ്പോയി.
And on the day of Pentecost.
Pentecost
the Spirit of God could come and fill the inside, and from the innermost being the rivers could flow.
Kartha parnu endana endil vishwasikkunnathinte ullil ninna porathu ninnalla ullil ninna niranjathil ninna.
And the Lord showed me that is the difference between old covenant filling where it flows from the outside and new covenant filling which is from the innermost being.
ദൈവം എന്നെ പഠിപ്പിച്ചത് പഴയ നിയമ വിശുദ്ധന്മാർക്കുണ്ടായിരുന്ന അനുഭവങ്ങളൊക്കെ ബാഹ്യമായിരുന്നപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ആത്മാവിന്റെ ക്രിയ നടക്കത്തക്കവണ്ണം ദൈവം ഒരു പുതിയ നിയമവും വ്യവസ്ഥയും നമുക്ക് തന്നു.
So if I'm only interested in ministry,
അതുവരെ ഞാൻ ശുശ്രൂഷയിലായിരുന്നു.
I can be like an old covenant preacher.
പഴയ നിയമ ഒരു പ്രവാചകനെ പോലെ പ്രവാചകനെ പോലെ ഇരിക്കാം.
I can be a blessing to lakhs of people like Moses.
മോശെ പോലെ ലക്ഷോപലക്ഷങ്ങൾക്ക് ഞാൻ ഒരു അനുഗ്രഹമാകാം.
I can be a blessing to many people like Elijah.
ഏലിയാവിനെ പോലെ ഏലീശയെ പോലെ ഞാൻ ഒരു അനുഗ്രഹമാകാം.
But if I'm satisfied with the result of my ministry.
എന്റെ ശുശ്രൂഷ കൊണ്ട് തൃപ്തിപ്പെടാനാണ് അത് ധാരാളം മതി.
Thousands are being blessed.
ആയിരങ്ങൾ അതിൽ നിന്ന് അനുഗ്രഹിക്കപ്പെടുന്നു.
It's all from the outside.
എന്നാൽ അതെല്ലാം ബാഹ്യമായിട്ടാണ്.
My inner life.
എന്റെ ആന്തരിക ജീവിതം.
Impurity.
അവിടെ മാലിന്യം.
Grumbling.
Ashamed,
complaining,
bitterness,
bitterness,
hyper,
jealousy,
asuya,
strife,
yeah,
pride,
ahankar,
love of money,
dripyagri,
all types of things.
Can you call it what
it is? It's all conceived from people.
ഇവയെല്ലാം ഞാൻ ജനത്തിൽ
മറച്ചു വെക്കുകയും satisfied that my ministry is blessed in thousands of people.
എന്റെ ശുശ്രൂഷയാൽ ആയിരങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് ഞാൻ തൃപ്തനാകും.
Many preachers are old covenant servants even today.
ഇന്നും പഴയ നിയമ വ്യവസ്ഥയിൽ ശുശ്രൂഷിക്കുന്ന അനേകരുണ്ട്.
They have not experienced this new covenant filling of the Holy Spirit.
പുതിയ നിയമത്തിന്റെ ഉള്ളിൽ നിന്ന് ആ ഒഴുകുന്ന സ്ഥിതി പലരും ഇന്നും അനുഭവിച്ചിട്ടില്ല.
Because they are not honest about their need.
അവരുടെ ആവശ്യത്തെ സംബന്ധിച്ച് അവർ പരമാർത്ഥതയോട് ദൈവസന്നിധിയിൽ എത്തുന്നില്ല.
When they fall into sin,
പാപത്തിൽ വീഴുമ്പോൾ,
David also fell into adultery.
ഓ ദാവീദ് പാപം ചെയ്തു.
And he came back into the ministry.
ആ ദൈവം യഥാസ്ഥാനപ്പെടുത്തി.
But did Paul fall into adultery?
എന്നാൽ പൗലോസ് വ്യഭിചാരം ചെയ്തു.
Did Peter fall into adultery?
പത്രോസ് അപ്രകാരം.
Did John fall into adultery?
എന്നെ യോഹന്നാൻ അങ്ങനെ സംഭവിച്ചു.
How many preachers go back to the Old Testament to find comfort for their sin?
വിശുദ്ധന്മാരുടെ ജീവിതത്തിന്റെ വീഴ്ചകളെ കണ്ടിട്ട് അത് സ്വാഭാവികമാണെന്ന്
ചിന്തിക്കുന്നു.
അതിനുശേഷം ദൈവം ഉപയോഗിച്ചു എന്ന്
പറയുന്നു.
എന്തേ താങ്കൾ പഴയ നിയമ വിശുദ്ധനാണോ?
This is the tragedy in Christendom today.
ഇന്നത്തെ ക്രൈസ്തവ ലോകത്തിന്റെ വലിയൊരു ശുചി അവസ്ഥ പരാജയം ഇതാണ്.
I was not seeking for blessing in ministry.
എന്റെ ശുശ്രൂഷയിൽ ഒരു അനുഗ്രഹമല്ല ഞാൻ
അന്വേഷിച്ചു.
എനിക്ക് 23 വയസ്സുള്ളപ്പോൾ പോലും ഞാൻ ആയിരക്കണക്കിന് ആളുകളോട് പ്രസംഗിക്കുന്നവനായിരുന്നു. എന്നാൽ അവതെല്ലാം ബാഹ്യമായതായിരുന്നു.
എന്റെ
ബാഹ്യമായ ശുശ്രൂഷ.
Jesus said in the last day many will come to him.
യേശു പറഞ്ഞു ആദ്യനാളിൽ പലരും എന്റെ അടുക്കൽ വരും.
And say, Lord, we cast out so many demons.
ദൈവത്തോടെ അവൻ ഇപ്രകാരം പറഞ്ഞു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി.
We prophesied so much.
നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു.
We healed so many sick.
ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി.
We did so many miracles.
ഞങ്ങൾ പല അടയാളങ്ങൾ ചെയ്തു.
The water flowed over us and blessed thousands of people.
ഞങ്ങളിൽ കൂടെ ആത്മാവിന്റെ ക്രിയ ഐദ്യങ്ങൾക്ക് അനുഗ്രഹമായി തീർത്തു.
Lord will say, you workers of iniquity, I know what is inside your heart.
ദൈവം അങ്ങനെയുള്ളവരോട് പറയുന്നത്, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പുറത്തു
ചുരുക്കപ്പേരിങ്ങനെയുണ്ടെന്നല്ല of Pentecostal believers.
ഇന്നത്തെ പെന്തക്കോസ്ത് സംഘത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം, അടിയന്തര ആവശ്യം, അടിസ്ഥാന ആവശ്യം ഇതാണ്.
What was the purpose of Pentecost?
പെന്തക്കോസ്തിന്റെ ഉദ്ദേശം എന്താണ്?
Let me show you a verse in 1 Corinthians 10.
First, ഒന്നാം കൊരിന്ത്യരിലേക്ക് നിങ്ങളെ സംരക്ഷിക്കുന്നു.
You know the example of the Israelites coming out of Egypt is mentioned 3 times in the New Testament.
പുതിയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ പ്രയാണത്തെ 3 പ്രാവശ്യം പരാമർശം ചെയ്യുന്നത് നമ്മൾ കാണുന്നു.
Here in 1 Corinthians 10.
ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു.
Also Hebrews 3 in the book of Jude.
എബ്രായ ലേഖനം 3-ലും യൂദയുടെ ലേഖനത്തിലും നമ്മൾ അത് കാണുന്നു.
Here it says they when they came out of Egypt verse 1 Corinthians 10:2 they were baptized into Moses in the cloud and in the sea.
പ്രകാരം നാം വായിക്കുന്ന സ്വർഗന്മാരെ നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൽ കീഴിലായിരുന്നു, എല്ലാവരും സമുദ്രത്തൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ മോശമാണ്.
Baptism of the cloud symbolizing the baptism of the Holy Spirit.
എല്ലാവരും മേഘത്തിലും അത് ആത്മസ്നാനത്തിന്റെ പ്രതീകം.
They were redeemed by the blood of the lamb from Egypt.
അവരെ മിസ്രയീമിൽ നിന്ന് കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്.
Baptized in the sea.
അവരെ സമുദ്രത്തിലൂടെ കടന്നു.
It says here they were baptized in the cloud.
അവരെ മേഘത്തിൻ കീഴിൽ സ്നാനം.
Now,
എന്നാൽ
what was the purpose of that cloud?
എന്നാൽ ആ മേഘത്തിന്റെ ഉദ്ദേശം
what was the purpose of that baptism in the Holy Spirit?
പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനത്തിന്റെ ഉദ്ദേശം
it was to lead them day by day into the land of Canaan.
കനാൻ നാട്ടിലേക്ക് ഓരോ ദിവസവും നയിക്കപ്പെടുന്നതിനായിട്ടാണ് ഈ മേഘത്തിന്റെ ഉപയോഗം.
To possess that land.
ആ വാഗ്ദത്ത നാടിനെ കൈവശപ്പെടുത്തുവാൻ.
That land that belonged to God.
ദൈവത്തിന്റെ ആ നാടിനെ കൈവശപ്പെടുത്തുക.
That was being ruled by giants.
അതെ, അന്യന്മാരുടെ നാട്.
That is the purpose of the baptism of the Holy Spirit.
പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനത്തിന്റെ ഉദ്ദേശം.
What is the land of Canaan today?
ഇന്ന് കനാൻ നാട് എന്താണ്?
It's our body.
അത് നമ്മുടെ ശരീരമാണ്.
Like they say the Old Testament from Dan to Beersheba.
ദാൻ മുതൽ ബേർശേബ വരെ എന്ന് വായിക്കുന്നു.
Today we say from the crown of our head to the sole of our feet.
നമ്മുടെ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ.
A land that has been ruled by many giants.
ദൈവ മല്ലന്മാരാൽ ഭരിക്കപ്പെടുന്ന ഈ ഭൂമി.
Does internet pornography rule your body?
എന്റെ ഇന്റർനെറ്റിലെ പോർണോഗ്രഫി നിങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നു, ജഡത്തെ നിയന്ത്രിക്കുന്നു?
Do any of you watch internet pornography in secret?
നിങ്ങൾ രഹസ്യമായി അത് കാണുന്നവരാണോ?
You don't know how many emails I get from believers and preachers for watching internet pornography in secret.
രഹസ്യമായി രഹസ്യ ജീവിതത്തിൽ ഇവയെ വീക്ഷിക്കുന്നവരുടെ ഇമെയിലുകൾ എനിക്ക് വരാറുണ്ട്.
But they don't let anybody know it.
ആർക്കും അത് അറിഞ്ഞില്ല.
There are people, even their wives don't know it.
അവരുടെ ഭാര്യമാർക്ക് അറിഞ്ഞില്ല.
The inside is corrupt.
എന്തുകൊണ്ട് ആന്തരികമായി ഒരു
അന്യുപാദമായ
വിപുലമായ അസാധാരണ ശുശ്രൂഷ
ചെയ്യുന്നവരോട്
ദേഷ്യപ്പെടുന്നവരാണ്.
They're not rejoicing in the Lord always.
ദൈവത്തിൽ സന്തോഷിക്കുന്നില്ല.
They are preaching things which are not true in their inner life.
അവരുടെ ജീവിതത്തിൽ പ്രായോഗികമാകാത്ത കാര്യം പ്രസംഗിക്കുന്നു.
They lust with their eyes after women.
സ്ത്രീയെ നോക്കുന്നതിൽ യാതൊരു അനുചിതവും കാണുന്നില്ല.
They have got a great ministry.
അപ്പോൾ തന്നെ വലിയ ശുശ്രൂഷ.
It's quality God looks for.
ദൈവം നമ്മിൽ അന്വേഷിക്കുന്നത് ആന്തരിക പരമാർത്ഥതയും ശുദ്ധതയും.
Let me conclude.
ഞാനിവിടെ ഉപസംഹരിക്കട്ടെ.
We were thinking of 1 Corinthians 4 verse 2.
ഒന്ന് കൊരിന്ത്യർ 4:2 ആണ് നമ്മൾ ധ്യാനിക്കുന്നത്.
To be a faithful steward.
ഒരു വിശ്വസ്ത ദാസൻ.
ഗ്രഹപിചാരി. And whenever you study the Bible, if you read it in its context, we understand.
വേദപുസ്തകത്തിന്റെ പശ്ചാത്തലം ഗ്രഹിച്ച് നാം പഠിക്കുമ്പോൾ അത് അർത്ഥം കൂടുതൽ വ്യക്തമായി.
I just want to show you one thing in context and then conclude.
അതിന്റെ പശ്ചാത്തലം ഒരു കാര്യം പറഞ്ഞു നിർത്തുവാൻ താല്പര്യപ്പെടുന്നു.
1 Corinthians, before he comes to 1 Corinthians 4 verse 2.
ഒന്ന് കൊരിന്ത്യർ 4:2 വരുന്നതിന് മുൻപേ.
He read here in 1 Corinthians 3.
മൂന്നിൽ ഇങ്ങനെ വായിക്കുന്നു.
Verse 11.
മൂന്നാം അധ്യായം 11-ാം വാക്യം.
No foundation can anyone lay other than Jesus Christ.
യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ
ആർക്കെങ്കിലും കഴിയും?
അതിന്റെ അർത്ഥം എന്താണെന്ന് വീണ്ടും
പറയുന്നു.
അതിനുശേഷം
build on that either with gold, silver, precious stones or wood, hay and straw.
ആ പണിയിൽ ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോൽ എന്നിവ പണിയുന്നു.
Verse 13 says,
അതിനുമുമ്പ് വാക്യം,
the final day the fire will test our work.
ആ ദിവസം അതിനെ വെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ടുവരും.
It's a very important word in verse 13.
ആ 13-ാം വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്.
The fire will test the quality of every man's work.
ആ ദിവസം അതിനെ തെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ടുവരും.
Now generally speaking in Christendom the emphasis is on quantity.
സാധാരണഗതിയിൽ ക്രൈസ്തവ സമൂഹത്തിൽ നമ്മൾ തോത് അളക്കുന്നത് അംഗസംഖ്യയുടെ
കൂടുതൽ.
എത്ര പേര് യോഗത്തിന് വന്നു?
How big is the offering?
സ്തോത്രാഴ്ച എത്രയായിരുന്നു?
How many churches have you planted?
എത്ര സഭ സ്ഥാപിക്കപ്പെട്ടു?
Numbers, numbers, numbers.
എവിടെയും എണ്ണത്തിന് പ്രാധാന്യത.
The question is, what is the quality?
ചോദ്യം ഇതാണ്, അതിന്റെ ഗുണമേന്മ
എങ്ങനെയുണ്ട്?
പാപത്തിന്റെ ബന്ധനത്തിൽ വിടുതൽ
പ്രാപിച്ചു,
അവരെ യഥാർത്ഥ
ശിഷ്യരായി
യേശു അവരോട് കൽപ്പിച്ചതൊക്കെ അവരനുസരിക്കുന്നു. അതിനാണ് ദൈവം നമ്മെ വിളിച്ചത്.
God fills us with the Holy Spirit.
പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെ നിറയ്ക്കുമ്പോൾ
in this new covenant way.
ഈ പുതിയ നിയമ വ്യവസ്ഥയിൽ
lead other people also into such a life.
മറ്റുള്ളവരെയും കർത്താവിലേക്ക് ഇതേ അനുഭവത്തിൽ നയിക്കുവാൻ കഴിയും.
And as a cup we are filled.
ഒരു കപ്പ് നിറഞ്ഞിരിക്കുന്നത് പോലെ
we walk with the Lord.
നാം ദൈവത്തോട് കൂടി നടക്കുമ്പോൾ
the cup will become like a bucket.
അതൊരു ബക്കറ്റായി മാറും.
We are filled again.
അതിനുശേഷം അതൊരു ടബായി
മാറുന്നു.
അപ്പോൾ പിന്നെയും നമ്മൾ നിറയ്ക്കണം.
അതിനുശേഷം
അതൊരു തടാകമായി മാറുന്നു. വീണ്ടും നിറയ്ക്കണം.
അതിനുശേഷം
ഒരു നദിയായി അത്
നിറയ്ക്കണം.
അതിനുശേഷം പല നദികൾ എല്ലാ വിശ്വാസിയെ സംബന്ധിച്ചും ഇങ്ങനെ ദിവസങ്ങൾ കഴിയുമ്പോഴും വർത്തമാനഗതിയിൽ ആത്മാവിന് നിറയപ്പെടുവാൻ ദൈവം
ആഗ്രഹിക്കുന്നു.
അതാണ് ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള
ഇഷ്ടം.
നമ്മുടെ അന്തരംഗത്തിൽ
നിന്നാണ്
പരിതീരുമുടയുന്നത് പോലൊരു സ്ഥിതിയല്ല, വലിയ നദീ പ്രവാഹ വെള്ളച്ചാട്ടം. ഞാൻ പ്രാർത്ഥിക്കുന്നു തീരുമാനമെടുത്ത പ്രതിഷ്ഠിക്കപ്പെട്ട എല്ലാവർക്കും തന്നെ, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും തന്നെ ദിവസങ്ങൾ കഴിയുന്നോറും തേജസ്സിന്മേൽ തേജസ്
പ്രാപിക്കുന്നവരാണ്
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസ്നേഹത്തിൽ അല്പസമയം മൗനമായി തന്നിരിക്കുകയാണ്.
Simple prayer. Search me, O God, and know my heart.
ഒരു ലഘുവായ പ്രാർത്ഥന ദൈവസ്നേഹത്തിൽ നമുക്ക് നിർവഹിക്കാം. ദൈവമേ, എന്റെ ശോധന ചെയ്യണേ, എന്റെ
Show me my real condition. I'm tired of being a hypocrite. I'm tired of giving people an impression about myself that is not true.
സത്യമല്ലാത്ത നാട്യമായ ഒരു പ്രഹസനമായ ജീവിതശൈലി ഞാൻ
മുഴുകി
എൻ്റെ വ്യക്തിപരമായ രഹസ്യ ജീവിതത്തിൽ യാഥാർത്ഥ്യവൽക്കരിക്കാൻ കഴിയാത്ത കാര്യം പ്രസംഗിച്ച് ഞാൻ
മടുത്തിരിക്കുന്നിടത്താണ്
ദൈവമേ എനിക്ക് എന്നെ തന്നെ അങ്ങനെ സന്നദ്ധയിൽ താഴ്ത്തുവാൻ ഇന്ന്
ഇടയാകുന്നു
കർത്താവേ നീ താഴ്ന്നുള്ളവർക്ക് ദയ നൽകുന്നവരാണ്
കർത്താവേ
കൃപ നൽകുന്നവരാണ്
കർത്താവേ
അങ്ങനെയുള്ളവരെ നീ ജയിക്കുവാൻ അനുവദിക്കുന്നു